Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഏകാദശം ഇവിടെ എന്താണ്? കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് മഹാശ്രോത്രിയ മഹാശാലാഹ, മഹാശ്രോത്രിയന്മാരായ പ്രാചീനശാലൻ തുടങ്ങിയ ആചാര്യന്മാർ പരസ്പരം കൂടി ചേർന്ന് ചർച്ച ചെയ്തതെന്താണ്? കോനാത്മാ ഹിം ബ്രഹ്മ, അതാണ് അവരുടെ ചിന്താ വിഷയം. എന്താണ് ഈ ബ്രഹ്മം? എന്താണ് നമ്മുടെ ഈ ആത്മാവ്? അവർക്കൊരു തീരുമാനത്തിൽ എത്താൻ കഴിയാത്തതുകൊണ്ട് അവരെല്ലാം തീരുമാനിച്ചു ആരുണി ഉദ്ദാലകൻ, അരുണപുത്രനായ ഉദ്ദാലകന്റെ സമീപത്ത് പോകാമെന്ന്. അദ്ദേഹം ഋഷിയാണ്. അവിടെ പോയി ചോദിച്ചു. ഉദ്ദാലകൻ പറഞ്ഞു, എനിക്കിത് പൂർണ്ണമായും പറഞ്ഞു തരാൻ കഴിയില്ല, അതിന് പറ്റിയ ഒരാളുണ്ട്, കൈകേയൻ. കൈകേയനെ സമീപിക്കാം. കേകേന്ദ്ര പുത്രനായ കൈകേയൻ, അദ്ദേഹം രാജാവാണ്, ക്ഷത്രിയനാണ്, ഈ പോകുന്നവർ ബ്രാഹ്മണരാണ്. അവർ മഹാഗ്രഹസ്ഥന്മാരായിരുന്നു, വേദം എല്ലാം ശരിക്കും അധ്യയനം ചെയ്തവരാണ്. എന്നിട്ടും അവർക്ക് ഈ പ്രശ്നത്തിന് സമാധാനം കിട്ടിയില്ല. അങ്ങനെ കൈകേയന്റെ അടുത്ത് പോകുന്നു. പഞ്ചമത്വ മന്ത്രം തേഭ്യോഹ പ്രാപ്തേഭ്യ പൃഥക് അർഹാണി കരയാഞ്ചകാര സഹ പ്രാത സഞ്ജിഹാന ഉവാച നമേസ്ഥേനോ ജനപതേ ന കദര്യോ ന മദ്യപോ ന അനാഹിതാഗ്നിഹി വിദ്വാൻ സ്വൈരുണി കുതോ യക്ഷ്യമാണോ വൈ ഭഗവന്തോ അഹമസ്മി യാവത് ഏകൈകസ്മൈ ഇത്ര ധനം ദാസ്യാമി താവത് ഭഗവദ്ഭ്യോ ദാസ്യാമി വസന്തു ഭഗവന്ത ഇതി. തേഭ്യഹ രാജപ്രാബ്ധേഭ്യ പൃഥക് പൃഥക് അർഹാണി പുരോഹിത പറയുന്നു. അങ്ങനെ അവിടെ എത്തിച്ചേർന്ന ഈ ബ്രാഹ്മണരെ, അവർ പുരോഹിതന്മാരാണ്, വേദജ്ഞന്മാരാണ്. അപ്പോ രാജാവിനെ സമീപിച്ചു കഴിഞ്ഞാൽ അന്നത്തെ മര്യാദയാണ് അവരെ ആദരിക്കുക. പുരോഹിതന്മാരെ വൈദികന്മാരെ ആദരിക്കുക, അതുകൊണ്ട് അവരെ പൂജിച്ചു. അവരെല്ലാം എന്ത് ചെയ്തു? പിറ്റേ ദിവസം രാവിലെ അവിടെ താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ രാജാവിന്റെ സദസ്സിൽ ചെന്നു. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ രാജാവ് തന്നെ കുറിച്ചും തന്റെ രാജ്യത്തെക്കുറിച്ചും അവരെ പരിചയപ്പെടുത്തുക. എന്നാണ് നമീസ്തേനോ, എനിക്ക് എന്റെ രാജ്യത്ത് കള്ളന്മാരല്ല, ജനപതി ദുഷ്ടന്മാരല്ല, കദരിഹ ഹിംസിക്കുന്നവർ മറ്റുള്ളവരെ ഹിംസിക്കുന്ന ആൾക്കാരല്ല, പിശുക്കന്മാരല്ല, അങ്ങനെയുള്ള പറയാം. എന്നുവെച്ചാൽ ദാനധർമാദികളില്ലാത്ത മനുഷ്യരിവിടെ ഇല്ല, എല്ലാവരും ഉദാരചാരികളാണ്. മദ്യപനില്ല, അടുത്ത രാജ്യങ്ങളിലൊക്കെ ഉണ്ട്, അതിവിടെ ഇല്ലെന്നാണ് പറയുന്നത്. നാഹിദാഗ്നി, അഗ്നി ആധാനം ചെയ്യാത്ത ബ്രാഹ്മണനില്ല. അഗ്നി ആധാനം ചെയ്യുക എന്ന് പറയുന്നത് വേദം അധ്യയനം ചെയ്യുന്നവർക്കെല്ലാം കർത്തവ്യമായിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യാത്തവരാരും ഇല്ല, എല്ലാവരും ആഹിതാഗ്നികളാണ്. എന്നുവെച്ചാൽ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. പിന്നെ അവിദ്വാൻ, അവിദ്വാനായിട്ട് ആരും ഇവിടെ ഇല്ല. പിന്നെ സ്വൈരി, സ്വൈരിണി, വ്യഭിചരിക്കുന്ന പുരുഷനില്ല, സ്ത്രീയില്ല, കുട്ടോ ലക്ഷ്യമാണോ വൈ, അങ്ങനെ എല്ലാ തരത്തിലും രാജാവ് പറയുന്നു എന്റെ രാജ്യം അത്രയും ശ്രേഷ്ഠമാണ്. എന്തുകൊണ്ട്? രാജാവ് തന്നെ വലിയ ജ്ഞാനിയാണ്, വിദ്വാനാണ്. അന്നത്തെ മഹാഗ്രഹസ്ഥന്മാർ കൂടി ആശ്രയിച്ച് വിദ്യ സ്വീകരിക്കുന്ന ഒരാളാണ്. ഒരു രാജാവ് ശ്രേഷ്ഠനായപ്പോൾ ആ രാജ്യം തന്നെ മാറിപ്പോയി. രാജാവ് മഹാനായപ്പോൾ പ്രജകളും അതുപോലെ മഹാത്മാരായി. അതുകൊണ്ട് അവിടെ യാതൊരു തരത്തിലുള്ള അധർമ്മവുമില്ല, എല്ലാം ധാർമ്മികമായിട്ടാണ്. അതുകൊണ്ട് പറയുന്നു, സാധാരണ പുരോഹിതന്മാർ രാജ്യത്തോട്ട് പോകുന്നത് യാഗം ചെയ്യാനും അതിൻ്റെ ദക്ഷിണ സ്വീകരിക്കാനും ഒക്കെയാണ്. അപ്പം അതിന് അത് സാമാന്യ മര്യാദ അനുസരിച്ച് അവരോട് പറയുന്നു, വൈ ഭഗവന്തു അഹമസ്മി യാവത് ഏകൈകസ്മാർത്തിജയ് ധനം ദാസ്യാമി. ഇവിടെ ഒരു യാഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ ഋത്വികൾക്കും കൊടുക്കുന്ന ധനം ഞാൻ നിങ്ങൾക്ക് തരാം. താവത് ഭഗവത് ദാസ്യാമി വസന്ത് ഭഗവന്ത ഇതി, നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ താമസിക്കണം. നിങ്ങൾക്കെല്ലാം യോഗ്യമായ ദക്ഷിണയും മറ്റു കാര്യങ്ങളും എല്ലാം ഞാൻ തരാം എന്ന് പറഞ്ഞവിടെ അവരെ ആദരിച്ച് ബഹുമാനിക്കുന്നു.
പുരുഷശ്ചരേത്മാനമേവ്യേഷീതി.
അവർ മറുപടി പറയുന്നതാണ്, ഞങ്ങളിവിടെ പണത്തിന് വേണ്ടി വന്നവരല്ല, ദക്ഷിണയ്ക്ക് വേണ്ടി വന്നവരല്ല. ഏനഹൈവ അർത്ഥേന പ്രയോജനേന എംപ്രതി ചരേത് ഗച്ഛേ പുരുഷ തം ഹൈവാർത്ഥം അതേ. ഏതാണോ പുരുഷാർത്ഥം, ഏതെന്നതിനു വേണ്ടിയിട്ടാണോ ഈ ജീവൻ ഇങ്ങനെ ഈ സംസാരത്തിൽ ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ആത്മവിദ്യ, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇതമേവ പ്രയോജനം ആഗമനസ്യ, ഞങ്ങൾ വന്നത് അതിനു വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇവിടെ യാഗത്തിന്റെ ദക്ഷിണ സ്വീകരിക്കാൻ വന്ന പുരോഹിതന്മാരല്ല. അന്ന് വിദ്യ ആഗ്രഹിച്ചു വന്നതാണ്. ആത്മാനം ഏവ ഇമം വൈശ്വാനരം സമ്പ്രത്യധ്യേഷി. വൈശ്വാനരനുണ്ടല്ലോ, ആ വൈശ്വാനരൻ എന്ന് പറയുന്ന ഭാഷകാരൻ പറയും, ആ പിന്നെ ചോദ്യം എന്താണോ, എന്താണ് നമ്മുടെ ആത്മാവ്, എന്താണ് ആ ബ്രഹ്മം, ആത്മാവ് ബ്രഹ്മം, അതിൻ്റെ ഏകത്വമാണ് വൈശ്വാനരൻ. അത് രണ്ടും ഒന്നാകുമ്പോഴാണ് അതിന് വൈശ്വാനരുടെ ഭാവം വരുന്നത്. ഈ വൈശ്വാനരാണ് ഗീതയിലും പലയിടത്തും ചർച്ച ചെയ്യുന്നത്, അഹം വൈശ്വാനരോ ഭൂത്വ എന്നെല്ലാം പറയുന്നു. അതാണ് ഇതിന് വിമർശത്തിന് ഗീതവുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞത്. കൃഷ്ണൻ ഉപദേശിച്ചു എന്നെല്ലാം പറയുന്നത് ഇതുകൊണ്ടാണ്. ഈ വൈശ്വാനരുടെ ഉപാസന ഇവിടെ ആവർത്തിച്ചു വരുന്നത്. ഈ വൈശ്വാനരം സമ്പ്രത്തി അധ്യക്ഷ, അത് ഞങ്ങൾ ഉപദേശിക്കണം. തമേവനോ ബ്രൂഹി എന്ത് പറഞ്ഞു, പ്രാതർവായുഷ് മധ്യം പ്രതിവ്യക്താസ്മി പ്രതിവാക്യം ദാതാസ്മി രാജ്ഞോ അഭിപ്രായജ്ഞ സമിത് പാണ സമിത് ഭാരഹസ്താഹ അപരേദ്യ പൂർവാണി രാജാനം പ്രതിചക്രമിരേ. ഗതവന്ത രാജാവുരശ്ശേരി താൻ ഹോവാച പ്രാതർവ പ്രതിവത്തസ്മീതി ദേഹ സമിത്പാണയ പൂർവാണേ പ്രതിചക്രമിരേ താൻ ഹ അനുപനീയൈവ ഏതദുവാച. മനസ്സിലാക്കി ഇവർ സാധാരണ ദക്ഷിണയ്ക്ക് വേണ്ടി വരുന്ന പുരോഹിതന്മാരെ പോലെയല്ല, ഇവർ ജ്ഞാനത്തിന് വേണ്ടി വന്നവരാണ്, ഉപാസനയ്ക്ക് വേണ്ടി വന്നവരാണ്. അതുകൊണ്ട് പറഞ്ഞു പ്രതിവക്താസ്മി. ശരി, നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. പ്രതിവാക്യം താതാസ്മി, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ സമാധാനം പറയാം എന്ന് പറഞ്ഞു കേട്ടവരെല്ലാം എന്ത് ചെയ്തു? സമിത് പാണേഹ സമിത് ഭാരവത്താഹ, അന്നത്തെ നിയമം അനുസരിച്ച് ഗുരുവിന്റെ സമീപത്തിൽ വിദ്യ സ്വീകരിക്കാൻ പോകുന്ന ഒരാചാരം കൂടിയാണ് കയ്യിൽ സമത്വമായി ചെല്ലുക. ഗുരുവിന് പൂർണ്ണമായും വിധേയനായി, പൂർണ്ണമായും സേവന സന്നദ്ധനായി, പൂർണ്ണമായും സമർപ്പണത്തോടുകൂടി, അതാണ് സമിത് ഭാരഹസ്താഹ. സമിത് ഭാരമുള്ള ഹസ്തത്തോടുകൂടി ഇവരായി. അത് അതിൻ്റെ ആ ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയെ കാണിക്കുകയാണ്. സമിത് ഭാരഹസ്ത എന്ന് പറയും. പൂർണ്ണമായും ശിഷ്യന്മാരായി അവർ പ്രതിചക്രമിരേ ഗതവന്ത. അതിന് ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നു, യഥേവം മഹാശാല മഹാശ്രോത്രിയ ബ്രാഹ്മണ ഹസ്തന്ത. ഇവരെ കുറിച്ച് ആദ്യമേ ശ്രുതി എന്ന് പറഞ്ഞല്ലോ, ഇവർ ശ്രേഷ്ഠന്മാരാണ്, മഹാശാലാഹ ധനവാന്മാരുമാണ്. മഹാശ്രോത്രിയാഹ വേദം എല്ലാം അധ്യയനം ചെയ്തവരുമാണ്. പക്ഷെ അത് തന്നെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്? ശ്രോത്രിയൻ ബ്രഹ്മനിഷ്ഠൻ എന്ന് സാധാരണ പറയാറുണ്ട്. ശ്രോത്രിയനായതുകൊണ്ട് ഒരാൾ ബ്രഹ്മനിഷ്ഠമാകണമെന്നൊന്നുമില്ല, വേദം പഠിച്ചതുകൊണ്ട്. മറിച്ച് എന്ത് വേണം? ആ വേദത്തിന്റെ താല്പര്യം മനസ്സിലാക്കി വേദാധ്യയനം ചെയ്താൽ വേദം കണ്ടസ്ഥമാവും. പക്ഷെ വേദ താല്പര്യം മനസ്സിലാക്കണമെന്നില്ല. അതുപോലെ തന്നെ തിരിച്ചും വേദാധ്യയനം ചെയ്യാതെയും വേദ താല്പര്യം മനസ്സിലാക്കും, അങ്ങനെ വന്നാലും ബ്രഹ്മനിഷ്ഠനാണ്. ഇവർ മഹാശ്രോത്രിയന്മാരാണ്, ബ്രാഹ്മണനായിരുന്നു, എന്നിട്ടും അവർക്കതിന്റെ താല്പര്യം മനസ്സിലായി. അതുകൊണ്ട് ഭക്ഷ്യകാലം പറയുന്നു, മഹാശാലത്വാദ്യ അഭിമാനം ഹിത്വ, നമ്മൾ ശ്രോത്രിയന്മാരാണ്, എല്ലാ വേദവും പഠിച്ചവരാണ്. ധനവാന്മാരാണ്, ഗൃഹസ്ഥന്മാരാണ്, സമ്പത്തുള്ളവരാണ്, ഇത്തരം അഭിമാനങ്ങളെല്ലാം അവരുപേക്ഷിച്ചു തികച്ചും വിനീതരായി ഗുരുവിന്റെ സമീപത്ത് ചെല്ലുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ മഹാജ്ഞാനികളായ ബ്രാഹ്മണന്മാർ, വേദജ്ഞന്മാരായ ബ്രാഹ്മണന്മാർ ഒരു ക്ഷത്രിയന്റെ അടുത്ത് പോകും വിദ്യ സ്വീകരിക്കുന്നതിന് വേണ്ടി. അന്നത്തെ കാലത്തും വേദം വൈദികമായ കാര്യങ്ങളിലെല്ലാം പ്രാമുഖ്യം ബ്രാഹ്മണർക്ക് തന്നെയായിരുന്നു. കാരണം അവരായിരുന്നു പുരോഹിതർ, ക്ഷത്രിയന്മാർക്ക് രാജ്യഭരണവും മറ്റുമായിരുന്നു. പക്ഷേ ക്ഷത്രിയന്മാരിലും ജ്ഞാനമുണ്ടായിരുന്നു, അവരും വേദജ്ഞന്മാരായിരുന്നു, അവർക്കും ജ്ഞാനമുണ്ടായിരുന്നു. ബ്രാഹ്മണർക്ക് ഇല്ലാത്ത ജ്ഞാനം ക്ഷത്രിയർക്കുണ്ടായിരുന്നു. സർവസേവ പ്രശാസന അഭൂതം നമ്മൾ പറഞ്ഞു ലോകം മുഴുവൻ. എന്നുവെച്ചാൽ സർവകാര്യങ്ങളിലും ക്ഷത്രിയനായിരുന്നു ആധിപത്യ ഒരു കാലഘട്ടം. അതിൽ പലതും പിന്നീട് ക്ഷത്രിയനിൽ നിന്നും ബ്രാഹ്മണനിലേക്ക് വന്നതാണ്. പ്രവാഹണം പറയുന്നുണ്ട് അതിനു മുമ്പ് ഈ വിദ്യ ബ്രാഹ്മണന് പോയിട്ടില്ല, ഇപ്പൊ ഞാനത് അങ്ങനൊക്കെ തരികയാണ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ വിദ്യ കൊടുക്കുന്നതിനും വാങ്ങുന്നതിനൊന്നും അങ്ങനെ ഉച്ചനീചത്വങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കും. ആരിലാണോ വിദ്യ ഉള്ളത് അത് പോയി സ്വീകരിച്ചിരുന്നു. അത് അവൻ്റെ ഗോത്രം നോക്കിയിട്ടുണ്ട്, ജാതി നോക്കിയിട്ടുണ്ട്. ബ്രാഹ്മണന് വിദ്യയുണ്ടെങ്കിൽ ക്ഷത്രിയ സ്വീകരിക്കും, ക്ഷത്രിയനും വിദ്യയുണ്ടെങ്കിൽ ബ്രാഹ്മണ സ്വീകരിക്കും. അതാണ് ജ്ഞാനശ്രുതി രഹിക്കൻ്റെ അടുത്ത് പോയി. ജ്ഞാനശ്രുതി ക്ഷത്രിയനും രഹിക്കൻ ബ്രാഹ്മണനുമാണ്. ഇപ്പൊ ബ്രാഹ്മണന്റെ അടുത്ത് പോയി, ക്ഷത്രിയൻ വിദ്യ സ്വീകരിക്കുന്നു, ക്ഷത്രിയന്റെ അടുത്ത് പോയി ബ്രാഹ്മണൻ വിദ്യ സ്വീകരിക്കുന്നു. അങ്ങനെ പരസ്പര സഹവർത്തിത്വം ഉണ്ടായിരുന്നു എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇതിലെല്ലാം അപവാദങ്ങളുണ്ടാകും, അതേത് കാര്യത്തിലും ഉണ്ടാകും. ബ്രാഹ്മണരെല്ലാവരും ജ്ഞാനികളായിരിക്കണമെന്നില്ല, ക്ഷത്രിയന്മാരെല്ലാവരും ജ്ഞാനികളായിരിക്കണമെന്നില്ല, അതിനുണ്ടായി. പക്ഷെ അതിൻ്റെ പേരിൽ അങ്ങനെ ഒരു ഉച്ചനീചത്വങ്ങൾ ഉള്ളതായിട്ട് ശ്രുതി പറയുന്നില്ല, ഇവിടെ ഒരിടത്തും പറയുന്നില്ല. ക്ഷത്രിയ നീചനാണ്, അതുകൊണ്ട് പോകാൻ പാടില്ല. ഞാനിത് പ്രത്യേകം പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ചർച്ച കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, സ്വാമി മുമ്പ് പറഞ്ഞിട്ടുണ്ട് ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ അടുത്ത് വിദ്യ സ്വീകരിക്കാൻ പോകുന്ന ഭാഗം വരുമ്പോഴെല്ലാം ഭാഷകാരൻ ക്ഷത്രിയനെ മോശമായി ചിത്രീകരിക്കുന്നു മുമ്പ് പറഞ്ഞു, ഈ ഭാഗത്ത് അത് കാണുന്നില്ലല്ലോ, അങ്ങനെയൊന്നും വരുന്നില്ലല്ലോ. സ്വാമി പറഞ്ഞതിൽ കുറച്ച് അതിശയോക്തിയോടെ ഉണ്ടല്ലോ, എന്തോ ഒരു ബ്രാഹ്മണ വിദ്വേഷം പോലെ എന്തോ ഉള്ളിലുണ്ട്, അത് വെച്ചുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് എന്നൊരു സൂചന പോലെ. അപ്പോ ഞാനും ചിന്തിച്ചു അങ്ങനെയായിരിക്കും, ഭാഷകാരൻ എല്ലാ സ്ഥലത്തും അങ്ങനെ ക്ഷത്രിയെന്ന് ആക്ഷേപിക്കത്തില്ല. ഒന്ന് രണ്ട് ഭാഗത്ത് ആക്ഷേപിച്ചപ്പോ അത് കണ്ടപ്പോ ഞാൻ വികാരാവേശം കൊണ്ട് പറഞ്ഞു പോയതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. എനിക്കിത് ഇതിന് രണ്ടുപേരുടെ പക്ഷം പിടിക്കേണ്ട കാര്യമില്ല, ഞാൻ ഈ രണ്ടിലും പിടുന്ന ആളല്ല. അപ്പൊ പിന്നെ അങ്ങനെ ഒരു പക്ഷപാതം പിടിക്കേണ്ട കാര്യമില്ല. എന്നാലും ചൂണ്ടിക്കാണിച്ച കാര്യം ശരിയാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. എന്താണ് സമിത് ഭാരവസ്ഥ ജാതിതോ ഹീനം രാജാൻ. നേരത്തെ നീചൻ എന്നേ പറഞ്ഞോളൂ, ഇപ്പൊ പറയുന്ന ഹീനനം. ഇത്രയും വ്യത്യാസം വന്നതേ ഉള്ളൂ. ഇത് ഭാഷകാരന്റെ സംഭാവന. ജാതിതോ ഹീനം രാജാനും, അവൻ ഹീനനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അത് ശരിയാണ്, എല്ലായിടത്തും നീചൻ എന്ന് പറയുന്നില്ല, ചിലയിടത്ത് ഹീനൻ എന്നുകൂടെ പറയും. രണ്ടും തമ്മിലുള്ള അർത്ഥ വ്യത്യാസം ചിന്തിച്ചു നോക്കിയാൽ ഇത് കുറച്ചുകൂടെ മോശമാണ്. ഒരാളെ നീചൻ എന്ന് പറയുന്നതിന് മോശമാണ് ഹീനൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഞാൻ ഒഴിവാക്കി പോയെന്ന് ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോ എന്തുകൊണ്ടിങ്ങനെ വ്യാഖ്യാനിച്ചു ജാതിതോ ഹീനം? ഇവിടെ ശ്രുതിയിലുണ്ടോ? ഇത് ശ്രുതിയിൽ ഏതെങ്കിലും ഭാഗത്ത് ശ്രുതി ജാതിത ഹീനം എന്ന് കൈകേനെ കുറിച്ച് പറയുന്നത് ഉണ്ടെങ്കിൽ ശരി, അതിനെ വ്യക്തമാക്കി തരാൻ വേണ്ടി ഭാഷകാരൻ അങ്ങനെ എഴുതിയെന്ന് പറയാം. ഹീനനെന്ന് കാരണം മഹാബ്രാഹ്മണരായ ആചാര്യന്മാർ അവർക്കറിയാത്ത ഒരു വിദ്യ സ്വീകരിക്കാൻ പോകുന്ന ഒരാള് അന്ന് അറിയപ്പെടുന്ന ഒരു ഗുരുവായിരിക്കും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് സ്വയം പറയുന്നു, താൻ മാത്രമല്ല തൻ്റെ രാജ്യത്തിലെ പ്രജകൾ പോലും ജ്ഞാനികളാണ്. അപ്പോൾ ആ രാജാവ് എത്ര ശ്രേഷ്ഠനായിരിക്കണം. വിദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവ ഇതരോ ജനാഹ എന്ന് പറഞ്ഞില്ലേ ഗീത? ഇത് വെച്ചും കൊണ്ടാണ് രാജാവിന്റെ ആചരണത്തെ പ്രജകളും പാലിക്കുന്നു. അങ്ങനെയുള്ള ഒരാളിനെ ഹീനനെന്ന് ഭാഷകാരൻ എന്തിനു പറഞ്ഞു? ശ്രുതിയിലില്ലാത്തതിന്, ശ്രുതിയിലുണ്ടെങ്കിൽ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ഇത് എന്തിനു വേണ്ടി? ഈ ഉച്ച നീചത്വത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി ഇല്ലാത്തതും വ്യാഖ്യാനിക്കും എന്നുള്ള തെളിവാണ്. സാധാരണ അപശുദ്രാധികരണത്തെ ശങ്കരാചാര്യത്തെ ന്യായീകരിക്കുന്ന ഒരു വാദമുണ്ട്. അപശുദ്രാധികരണത്തിൽ സൂത്രം എങ്ങനെയോ അതിന് ഭാഷ്യക്കാരനും വ്യാഖ്യാനിച്ചു തന്നേ ഉള്ളൂ, അല്ലാതെ ഭാഷ്യക്കാരൻ സ്വന്തമായിട്ട് അവിടെ ഒന്നും ചെയ്തിട്ടില്ല. സൂത്രത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ചത് ഭാഷ്യക്കാരൻ കുറ്റക്കാരനല്ല നിരപരാധിയാണ്, നിങ്ങൾ വിചാരണ ചെയ്ത് ശിക്ഷിക്കരുത് എന്നുള്ള സാധാരണ പറയാറുണ്ട്. എങ്ങനെയാണോ മൂലം അതനുസരിച്ച് വ്യാഖ്യാനിക്കും. അപ്പൊ അതിലെന്തെങ്കിലും ദോഷം വന്നിട്ടുണ്ടെങ്കിൽ അത് ഭാഷ്യക്കാരന്റെ കുറ്റം അല്ല, ഭാഷ്യക്കാരന്റെ ജോലി വ്യാഖ്യാനിക്കുകയാണ്. അത് മൂലകാരനാണ് അതിന്റെ ദോഷം കുറ്റം, അതുകൊണ്ട് ഭാഷ്യക്കാരന് വെറുതെ വിടുക എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അവരിവിടെ എന്ത് പറയും? ഇവിടെ ഇതെന്തിനിങ്ങനെ വ്യാഖ്യാനിച്ചു? ഇവിടെ ശ്രുതിയിലില്ലല്ലോ. ശ്രുതിയിലില്ലാത്തതാണ് ഇവിടെ വ്യാഖ്യാനിച്ചത്. ഈ സന്ദർഭത്തിന് ഒട്ടും യോജിക്കുന്നതല്ല. ഒരു ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ ഹീനൻ എന്ന പദം സഭ്യതയുള്ള ഒരാൾ ഉപയോഗിക്കത്തില്ല. അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ജാതിത്വ ഹീനം, ജാതിയിൽ ഹീനനായവൻ. അതിന്റെ യാതൊരു സൂചനയും മന്ത്രത്തിലില്ല. അപ്പോ മൂലത്തിലില്ലാത്തതും വ്യാഖ്യാനിക്കുമെന്നുള്ളതിന് തെളിവാണ്. ഇനിയും വരും ഇത്തരം സന്ദർഭങ്ങൾ. അതും എന്തിനു വേണ്ടി ഇത് പറയുന്നു? അപ്പോ ഇവിടെ ക്ഷത്രിയനായ രാജാവിനെ ഹീനൻ എന്ന് വിളിച്ചെങ്കിൽ വൈശ്യന്റെയും ശൂദ്രന്റെയും ചണ്ഡാളന്റെയും സ്ത്രീയുടെയൊക്കെ ഗതി എന്തായിരിക്കും? അവർക്ക് ശങ്കരാചാര്യന്റെ ഡിക്ഷണറിയിലെ ഏത് ഭാഷയായിരിക്കും വച്ചിരിക്കുക? ഇത് ഒരു തരത്തിലും ഇത് ന്യായീകരിക്കാൻ പറ്റത്തില്ല, സമർത്ഥിക്കാൻ പറ്റത്തില്ല. അബദ്ധത്തിൽ പറ്റിപ്പോയെന്നെങ്ങാനും പറയാനേ പറ്റും. എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ചെറിയ ഓർമ്മക്കുറവ് വന്നു, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലാതെ ഇതിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല, ജാതിത്വ ഹീനം എന്നുള്ളത് പറയുള്ളൂ. കൈക്കയനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് പറയും. ഇതിനൊക്കെ ഒരുപാട് വാദങ്ങൾ ഒരുപാട് ഞാൻ കേട്ടിട്ടുള്ളതാ. പറയും ഈ വർണ്ണവ്യവസ്ഥ, സത്വം, രജസ്, തമസ് ഇങ്ങനെയുള്ള ഗുണങ്ങൾക്കനുസരിച്ചിട്ടാണ്. ഗുണങ്ങളിൽ ശ്രേഷ്ഠമാണ് സാത്വിക ഗുണം. ഇപ്പൊ സാത്വിക ഗുണമുള്ള ബ്രാഹ്മണൻ ശ്രേഷ്ഠ, രാജസ ഗുണമുള്ള ക്ഷത്രിയൻ അതിനപേക്ഷിച്ച് കുറച്ചുകൂടി താഴ്ന്നതാണെന്ന് പറയാം. കാരണം ഗുണങ്ങളിലേറ്റ കുറച്ചിലുണ്ടല്ലോ, അപ്പൊ ഗുണിയിലും വരും. ഇതൊക്കെ വാദങ്ങളാണ്. താഴോട്ട് വരുമ്പോ അതിൽ പിന്നെ വേറൊരു ദോഷമുണ്ട്, കാരണം ഗുണം മൂന്നേ ഉള്ളൂ, വർണ്ണം നാലുണ്ട്. അത് വേറൊരു സമസ്യയാണ്, അത് പോട്ടെ തട്ടാലും. ശ്രേഷ്ഠമായ ഗുണമുള്ളവൻ ശ്രേഷ്ഠൻ ബ്രാഹ്മണൻ. അതിൽ അതിന് താഴെ വരുന്ന രാജസ ഗുണമുള്ളവൻ കുറച്ചുകൂടി നീച്ചൻ. അതിൽ അവിടുത്തെ തമസ് കൂടി വരുന്ന വൈശ്യൻ കുറച്ചുകൂടി താഴെ. അങ്ങനെ ഈ ഗുണങ്ങൾക്കനുസരിച്ചാണ് നീചത്വം എന്ന് പറയും. അതും തികഞ്ഞ അസംബന്ധമാണ്, അതും നിലനിൽക്കത്തില്ല. എന്തുകൊണ്ട്? കാരണം പറയുന്നു, സത്വ സഞ്ജായതേ ജ്ഞാനം. ജ്ഞാനം സത്വഗുണത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്.